നിങ്ങളുടെ ബിസിനസ് ഓൺലൈനിലുണ്ടോ? നിങ്ങളുടെ ബിസിനസ് ഓൺലൈൻ ഇംപ്ലിമെൻ്റ് ചെയ്യണോ? ഇൻ്റർനെറ്റിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ, ബിസിനസ് തുടങ്ങുന്നവർക്ക് എളുപ്പത്തിൽ അവരുടെ കസ്റ്റമേഴ്സായിട്ട് കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നു. ഈ പോഡ്കാസ്റ്റിൽ ഞാൻ കുറച്ച് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമിനെ പറ്റിയും അവ എങ്ങനെ നമ്മുടെ ചെറുകിട ബിസിനസ് മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കാമെന്നുമാണ് പറയാൻ പോകുന്നത്. എല്ലാവർക്കും ദ മലയാളി മലയാളം പോഡ്കാസ്റ്റ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് ക്രിഷാണ്. നിങ്ങളുടെ ബിസിനസ്സിൽ ഡിജിറ്റൽ പ്രസൻസ് തുടങ്ങുന്നു എന്ന് വെച്ചാൽ നിങ്ങൾ ഇൻ്റർനെറ്റിൽ കുറച്ച് സ്ഥലം വാങ്ങി എന്നതാണ്. നമ്മളിൽ പലരും എന്തെങ്കിലും വാങ്ങാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ആദ്യം തന്നെ സെർച്ച് ചെയ്യുന്നത് ഗൂഗിളിലാണ് അല്ലേ? ഒരു ഫോണോ ഈവൻ ഒരു ഡ്രസ്സ് പോലും വാങ്ങാൻ നമ്മൾ മുൻകൈ എടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ പലപ്പോഴും ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യാറുണ്ട്. ഇതുതന്നെയാണ് ഇന്ന് ബിസിനസ് നടത്തുന്നവരെ ഇൻ്റർനെറ്റിലേക്ക് അവരുടെ ബിസിനസ് വ്യാപിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്. നിങ്ങളുടെ ബിസിനസ്സിന് ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു വിഭാഗം കസ്റ്റമേഴ്സിനെ തീർച്ചയായും നഷ്ടപ്പെടും. നിങ്ങളുടെ ബിസിനസ് ഇൻ്റർനെറ്റിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പ്രത്യേക വിഭാഗം കസ്റ്റമേഴ്സിനെ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് എത്തിക്കാനും അതുപോലെ നിങ്ങളുടെ ബിസിനസ്സിന് ഒരു പ്രൊഫഷണൽ ലുക്ക് നൽകാനും സാധിക്കും. ഒരു പ്രൊഫഷണൽ ഇമേജ് എന്ന് പറയുമ്പോൾ ഒരു ഡെഡിക്കേറ്റഡ് ഡൊമൈൻ നെയിം തന്നെയാണ്. ഒരു ഡൊമൈൻ നെയിം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വെബ്സൈറ്റ് തന്നെയാണ്. അതാണ് നിങ്ങളുടെ ഉപഭോക്താക്കളുമായിട്ട് കണക്ട് ചെയ്യുന്നത്. നിങ്ങളുടെ ഡൊമൈൻ നെയിം തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ട ഒരു ഡൊമൈൻ നെയിം തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കണം. ഒരു എക്സാമ്പിളാണെങ്കിൽ എൻ്റെ പോഡ്കാസ്റ്റ് ദ മലയാളിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വെബ്സൈറ്റിന് തിരഞ്ഞെടുക്കുന്ന ഡൊമൈൻ നെയിം www.themalayali.in എന്നാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റിന് വേണ്ട ഡൊമൈൻ നെയിം ഗോഡാഡി പോലുള്ള വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഡൊമൈൻ നെയിം നിങ്ങളുടെ ബിസിനസ്സിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നതായിരിക്കണം. ഞാൻ എൻ്റെ വെബ്സൈറ്റ് തുടങ്ങാൻ വേണ്ടി www.themalayali.com എന്ന വെബ്സൈറ്റാണ് ആദ്യം നോക്കിയത്. അത് ഓൾറെഡി ആരോ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ .in എന്ന ഡൊമൈൻ നെയിം തിരഞ്ഞെടുത്തത്. ഇതുപോലെ നിങ്ങൾക്കും അനുയോജ്യമായ രീതിയിൽ നിങ്ങളുടെ ഡൊമൈൻ നെയിം തിരഞ്ഞെടുക്കാവുന്നതാണ്. ഡൊമൈൻ നെയിം തിരഞ്ഞെടുത്ത ശേഷം പിന്നെയുള്ള കടമ്പ ഹോസ്റ്റിംഗ് ആണ്. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഡൊമൈൻ നെയിം നിങ്ങളുടെ വീടാണെങ്കിൽ ഹോസ്റ്റിംഗ് നിങ്ങളുടെ വീട് പണിയാനുള്ള സ്ഥലമാണ്. ഹോസ്റ്റിംഗർ പോലുള്ള ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഹോസ്റ്റ് ചെയ്യാൻ സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൽ ഐ ഡിയും ഹോസ്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ മെയിൽ ഐ ഡി ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഗൂഗിളിൻ്റെ GSuite അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിൻ്റെ Office 365 പോലുള്ള ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാവുന്നതാണ്. ബിസിനസ് വെബ്സൈറ്റ് എല്ലാവർക്കും ആക്സസിബിൾ ആയിരിക്കണം. കൂടാതെ നിങ്ങളുടെ ഉപഭോക്താക്കൾക്ക് വേണ്ട കാര്യങ്ങൾ അതിൽ വ്യക്തമായിട്ട് ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ബിസിനസ്സിനെ നെടുന്തൂൺ തന്നെയാണ് നിങ്ങളുടെ വെബ്സൈറ്റ്. നമ്മുടെ ഉപഭോക്താക്കളുമായിട്ട് നേരിട്ടൊരു ഇടപാട് നടത്താനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും വേണ്ടിയൊരു മാധ്യമമാണ് നമ്മുടെ വെബ്സൈറ്റ്. കൂടാതെ നമുക്ക് നമ്മുടെ പ്രൊഡക്ട്സ് ആ വെബ്സൈറ്റിൽ വിൽക്കാൻ സാധിക്കും. ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾക്കൊന്നില്ലെങ്കിൽ ഒരു ഡെവലപ്പറെയോ അല്ലെങ്കിൽ ഡിസൈനറെയോ വെബ്സൈറ്റ് നിർമ്മിക്കാൻ ഏൽപ്പിക്കാം. നിങ്ങൾക്ക് കുറച്ച് ടെക്നിക്കൽ നോളജ് ഉണ്ടെങ്കിൽ വേർഡ് പ്രസ് പോലുള്ള ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് തന്നെ അത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടെ പ്രൊഡക്ട്സ് വെബ്സൈറ്റിൽ വിൽക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ഈ കൊമേഴ്സ് വിഭാഗത്തിനായിട്ട് നിങ്ങളുടെ വെബ്സൈറ്റിൽ തന്നെ ഒരു പെർട്ടിക്കുലർ സ്പേസ് പ്രൊവൈഡ് ചെയ്യണം. ഇല്ലെങ്കിൽ നിങ്ങൾ ഫ്ലിപ്കാർട്ടോ ആമസോണോ മുതലായ പ്ലാറ്റ്ഫോം വഴി നിങ്ങളുടെ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് വിൽക്കാവുന്നതാണ്. ഒരു വെബ്സൈറ്റും ഓരോ ഉദ്ദേശത്തോടെയായിരിക്കും നമ്മൾ നിർമ്മിക്കുന്നത്. പക്ഷേ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ആർക്കു വേണമെങ്കിലും എളുപ്പത്തിൽ അത് ആക്സസബിൾ ആയിരിക്കണം. ഉപഭോക്താക്കൾക്ക് നമ്മുടെ വെബ്സൈറ്റ് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കണം. അതായത് ഒരു കസ്റ്റമർ നമ്മുടെ വെബ്സൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേണ്ട പ്രൊഡക്ട്സിലേക്ക് അല്ലെങ്കിൽ വേണ്ട പേജിലേക്ക് എളുപ്പത്തിൽ നാവിഗേറ്റ് ചെയ്ത് പോകാൻ സാധിക്കണം. പിന്നെ പ്രധാന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു 80% ആൾക്കാരും മൊബൈൽ ഫോണിൽ നിന്നായിക്കോളും നെറ്റ് ആക്സസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ വെബ്സൈറ്റ് എന്തായാലും മൊബൈൽ ഫ്രണ്ട്ലി ആയിരിക്കണം. മറ്റു പ്രധാന ഘടകം അത് കണ്ടൻ്റാണ്. നമ്മുടെ വെബ്സൈറ്റിൽ നമ്മൾ കൊടുക്കുന്ന കണ്ടൻസ് അതാണ് നമ്മുടെ കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലേക്ക് എത്തുന്നവരെ അതിൽ പിടിച്ചു നിർത്തുന്നത്. നമ്മുടെ വെബ്സൈറ്റിൽ കൊടുക്കുന്ന കണ്ടൻറ്റ് നമ്മൾ ടാർഗറ്റഡ് കസ്റ്റമേഴ്സിന് വേണ്ടിയുള്ള കണ്ടൻറ് ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. പിന്നെ പ്രധാനമായിട്ടും സാധാരണക്കാർക്കും എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതിയിലുള്ള കണ്ടൻറ് വേണം അതിൽ കൊടുക്കാൻ. അതായത് നിങ്ങളൊരു അഡ്വക്കേറ്റ് ആണെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റിൽ കുറേ ലോസിനെ പറ്റിയൊക്കെ കൊടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരിക്കലും നിയമവശങ്ങളും മറ്റൊന്നും അറിയേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന് നിങ്ങളുടെ കരിയർ എങ്ങനെയാണെന്ന് അറിഞ്ഞാൽ മതി. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ കൂടുതലും നമ്മുടെ കരിയറിനെ പറ്റിയുള്ള കാര്യങ്ങളായിരിക്കണം വെബ്സൈറ്റിൽ കൊടുക്കേണ്ടത്. അത് പിന്നെ നമ്മുടെ വെബ്സൈറ്റ് ഭയങ്കര എൻഗേജിങ് ആയിരിക്കണം. ഒരുപാട് എഴുത്തുകൂത്തുകളൊന്നും പാടില്ല. ആവശ്യത്തിന് മാത്രം ടെക്സ്റ്റ് കൊടുക്കാനും നല്ല ഹൈ ക്വാളിറ്റി ഇമേജസ് പ്രൊവൈഡ് ചെയ്യാനും ശ്രമിക്കണം. നമ്മൾ ഒരു ഫോട്ടോഗ്രാഫറെ വെച്ച് ഫോട്ടോ എടുക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതം. ഫ്രീ ഫോട്ടോസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് വെബ്സൈറ്റ് ഉണ്ട്, അവിടെ നിന്ന് പർച്ചേസ് ചെയ്താലും മതി. പിന്നെ പ്രധാനമായിട്ട് കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കീവേഡ്സാണ്. നല്ല രീതിയിലുള്ള കീവേഡ്സ് പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ നമ്മുടെ വെബ്സൈറ്റിന് നല്ല രീതിയിൽ റാങ്ക് ചെയ്യാൻ സഹായിക്കുകയുള്ളൂ. നല്ലൊരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായും കസ്റ്റമേഴ്സിനെ അത് ആകർഷിക്കും. പക്ഷേ എങ്ങനെ അവരുടെ സെർച്ച് റിസൾട്ടിൽ നമ്മുടെ വെബ്സൈറ്റ് വരും? അവിടെയാണ് എസ് സിഒ, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ്റെ പ്രത്യേകത. സാധാരണ രീതിയിൽ നമ്മളെല്ലാവരും ഗൂഗിളിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം വരുന്ന ഒന്ന് രണ്ട് വെബ്സൈറ്റിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്യാൻ സാധ്യത കൂടുതൽ. ഈ എസ് സിഒ ചെയ്യുന്നത് വഴി നമ്മളുടെ വെബ്സൈറ്റിൻ്റെ റാങ്കിങ് നമുക്ക് ഉയർത്താൻ സാധിക്കും. അതുവഴി കൂടുതൽ ബിസിനസ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നു. ഗൂഗിൾ സെർച്ചിൽ കൂടുതലും നമ്മുടെ ലോക്കൽ ഏരിയയിലുള്ള നമ്മുടെ അടുത്തുള്ള ബിസിനസ്സായിരിക്കും കൂടുതലും സെർച്ച് റിസൾട്ടിൽ വരുന്നത്. അതുകൊണ്ട് ഗൂഗിളിൻ്റെ മൈ ബിസിനസ് അക്കൗണ്ട് എന്നൊരു സംഭവമുണ്ട്, അതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലോക്കൽ ബിസിനസ്സൊക്കെ സെർച്ച് റിസൾട്ടിൽ പെട്ടെന്ന് പൊന്തി വരാൻ ചാൻസ് കൂടുതലാണ്. അത് തുടങ്ങാൻ നിങ്ങൾക്ക് വേണ്ടത് ഒരു ബിസിനസ് അഡ്രസ്സ്, പിന്നെ നിങ്ങളുടെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ്, പിന്നെ നമ്മുടെ വർക്കിംഗ് ടൈം, പിന്നെ കുറച്ച് ഇമേജസ്. ഇത്രയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ മൈ ബിസിനസ് അക്കൗണ്ടിൽ നിങ്ങളുടെ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇതിന് വലിയ നോളജ് ഒന്നും വേണ്ട, ആർക്ക് വേണമെങ്കിലും ഗൂഗിൾ മൈ ബിസിനസ് അക്കൗണ്ടിൽ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. നമുക്കിനി സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിനെ പറ്റി നോക്കാം. ഇപ്പം ഇപ്പം തന്നെ പറഞ്ഞത് സാധാരണ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം എല്ലാവരും കൂടുതലും ഇൻ്റർനെറ്റ് യൂസ് ചെയ്യണത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ വേണ്ടിയാണ്. അപ്പം നമുക്ക് അവരെ ടാർഗറ്റ് ചെയ്തിട്ട് വേണം നമ്മുടെ ബിസിനസ് പ്രൊസീജിയേഴ്സ് തുടങ്ങാൻ. നമ്മുടെ ബിസിനസ്സിൻ്റെ മാർക്കറ്റ് ഫ്ലോ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് കടക്കാൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡ് മുതൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റ് വരെ സോഷ്യൽ മീഡിയയിൽ സജീവമായിരിക്കും. എത്ര വലിയ ബിസിനസ്സായാലും ചെറിയ ബിസിനസ്സായാലും സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് പലപ്പോഴും നമുക്ക് ഗുണത്തിലേ ഫലിക്കുകയുള്ളൂ. പക്ഷേ അതിൽ കുറച്ച് ട്രിക്സ് ഉണ്ടെന്ന് മാത്രം. നമ്മുടെ സ്കൂളുകളിലും കോളേജിലേക്കുള്ള ഓരോരോ ഗ്യാങ്ങുകളില്ലേ, അതുപോലെ ഓരോ സോഷ്യൽ മീഡിയ, ഓരോ സോഷ്യൽ മീഡിയക്കും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. അത് മനസ്സിലാക്കി വേണം നമ്മളതിൽ നമ്മളുടെ ബിസിനസ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ. നമ്മളുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നേരിട്ട് കിടക്കുന്ന ഒന്ന് രണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തിരഞ്ഞെടുത്ത് വേണം നമ്മൾ ടാർഗറ്റ് ചെയ്ത് ബിസിനസ് ചെയ്യാൻ. അതായത് ഇപ്പോൾ ഫേസ്ബുക്ക് ഔട്ട്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. യൂത്തൊന്നും ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നില്ല. ഒരു 28-30 പ്രായത്തിന് മുകളിലുള്ളവരാണ് കൂടുതലും ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത്. ചെറിയ പിള്ളേരെ കൂടുതലും ഇൻസ്റ്റഗ്രാം, സ്നാപ്ചാറ്റ്, പിൻട്രസ്റ്റ് പോലുള്ള ആപ്ലിക്കേഷൻസാണ് ഉപയോഗിക്കുന്നത്. ഈ പിൻട്രസ്റ്റ് തന്നെ 80% പെണ്ണുങ്ങളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഓരോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും ഉപയോഗിക്കാൻ. പിന്നുള്ളൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ട്വിറ്റർ. അതൊരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ആൾക്കാർ മാത്രം ആക്റ്റീവായ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. അത് നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ പല രീതിയിൽ നമ്മുടെ ബിസിനസ് വർക്കൗട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ വിഭാഗം ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡിൻ. പ്രൊഫഷണലി ആൾക്കാർ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് ആ രീതിയിലുള്ള ബിസിനസ്സൊക്കെ നമുക്ക് അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിക്കും. എല്ലാത്തരവും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ട്രൈ ചെയ്ത് നോക്കുന്നതിൽ തെറ്റില്ല. അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം നിങ്ങളുടെ ബിസിനസ്സുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതും അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കസ്റ്റമേഴ്സിന് കിട്ടുന്നത് എവിടെ നിന്നാണെന്ന് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഫ്യൂച്ചർ പ്ലാൻസ് ചെയ്യാൻ. നിങ്ങൾക്ക് ഉചിതമെന്ന് തോന്നുന്ന ഒന്ന് രണ്ട് പ്ലാറ്റ്ഫോമിൽ മാത്രം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ചവറ് പോലെ എല്ലാ പ്ലാറ്റ്ഫോമിലും കിടന്ന് പണിയെടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നല്ല രീതിയിലുള്ള കണ്ടൻസ് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പിടിച്ചേക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ഒരുപാട് നല്ല ക്രിയേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു എക്സ്പേർട്ടിന് ശമ്പളം കൊടുത്ത് വെക്കുന്നതിൽ തെറ്റൊന്നും പറയാനില്ല. യൂട്യൂബ് ഏറ്റവും നല്ല രീതിയിൽ ബിസിനസ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. നല്ല നല്ല രീതിയിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ ബിസിനസ്സിലേക്ക് നമുക്ക് കസ്റ്റമേഴ്സിനെ ഡയറക്റ്റ് എത്തിക്കാൻ സാധിക്കും. പിന്നെ മറ്റൊരു മേഖലയാണ് ഇമെയിൽ മാർക്കറ്റിംഗ്. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് നമ്മൾ ഏത് ആപ്ലിക്കേഷൻ ലിസ്റ്റ് ആണെങ്കിലും അവർ നമ്മുടെ മെയിൽ ഐ ഡി വാങ്ങും. ഒരുപാട് മെയിൽസ് വന്നുകൊണ്ടിരിക്കും അല്ലേ. നമുക്ക് വേണ്ടതും വേണ്ടാത്തതുമായ ഒരുപാട് മെയിൽസ് നമ്മൾ പല സ്ഥലത്ത് ലോഗിൻ ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന സ്വാഭാവികമാണ്. അതൊക്കെ ഇമെയിൽ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടാണ്. ഇമെയിൽ മാർക്കറ്റിങ്ങിൻ്റെ പ്രത്യേകത വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ന്യൂ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ പുതിയൊരു അപ്ഡേറ്റ്സ് ഒക്കെ നമ്മൾ നമ്മുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് നമ്മുടെ കസ്റ്റമേഴ്സിലേക്ക് എളുപ്പത്തിൽ എത്തിക്കാൻ സാധിക്കും. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് നമ്മുടെ ബിസിനസ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിക്കുന്നൊരു രീതിയാണ് ഇമെയിൽ മാർക്കറ്റിംഗ്. ഓൺലൈനിൽ പരസ്യം നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം കസ്റ്റമേഴ്സിൻ്റെ ആവശ്യവും അവർക്ക് നല്ല ഓഫേഴ്സൊക്കെ നൽകിയാൽ മാത്രമേ അവരെ നമ്മൾ കൂടുതൽ ആകർഷിച്ച് നമ്മുടെ ബിസിനസ് നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓൺലൈനിൽ ഏത് പ്ലാറ്റ്ഫോമിൽ പരസ്യം നൽകുമ്പോഴെന്ന് നമ്മൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഒരു ദിവസം നമ്മൾ എത്ര അഡ്വർടൈസ്മെൻ്റ് കാണുന്നുണ്ടാവും? 50, 500. ന്യൂയോർക്ക് ടൈംസിന് വന്നൊരു ആർട്ടിക്കിളിൻ്റെ ബേസിലാണ് ഞാൻ പറയുന്നത്. നിങ്ങളൊരു വലിയ സിറ്റിയിലാണ് ജീവിക്കുന്നതെങ്കിൽ കുറഞ്ഞത് 5000 അഡ്വർടൈസ്മെൻ്റ് എങ്കിലും നിങ്ങളൊരു ദിവസം കാണുന്നുണ്ടാവും. നമുക്ക് ചുറ്റുമുള്ള ഓൺലൈൻ ഡിവൈസിലൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ എല്ലാ അഡ്വർടൈസ്മെൻറ്റും കാണുന്നത്. ഈ ലോക്ക്ഡൗണിൻ്റെ ഇടയിൽ പറയേ വേണ്ട, നമ്മളെല്ലാവരും ഫോണിലും ലാപ്ടോപ്പിലൊക്കെ തന്നെയാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കാണുന്ന അഡ്വർടൈസ്മെൻറ്റിൻ്റെ എണ്ണം വളരെ കൂടുതലാണ്. വളരെ ചെറിയ രീതിയിൽ ബിസിനസ് ചെയ്യുന്നവർക്കും ഈ ഓൺലൈനിൽ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷെ പലതരത്തിൽ അഡ്വർടൈസ്മെൻ്റ് ഉണ്ട്, എല്ലാം വ്യത്യസ്ത രീതിയിലാണ് അത് വർക്കാവുന്നത്. നിങ്ങൾ പലപ്പോഴും ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ സെർച്ച് റിസൾട്ടിൽ ആദ്യം വരുന്ന 1-2 റിസൾട്ട്സ് പലപ്പോഴും അഡ്വർടൈസ്മെൻ്റ് ആയിരിക്കുള്ളൂ. അതൊക്കെ ഗൂഗിളിന് കാശ് കൊടുത്തിട്ട് ചെയ്യുന്ന അഡ്വർടൈസ്മെൻ്റാണ്. ഗൂഗിളിൽ അഡ്വർടൈസ്മെൻ്റ് ചെയ്യുമ്പോൾ ഒരു ഗുണമെന്ന് വെച്ചാൽ കറക്റ്റായ കസ്റ്റമേഴ്സിലേക്ക് നമ്മളുടെ ആഡ് എത്തുന്നു എന്നാണ്. കാരണം ഞാനൊരു ആവശ്യക്കാരനാകുമ്പോഴായിക്കുള്ളൂ ഒരു കീവേഡ് സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ കീവേഡ് സെർച്ച് ചെയ്ത് വരുമ്പോഴായിരിക്കും നമുക്കൊരു അഡ്വർടൈസ്മെൻറ്റ് കാണുന്നത്. അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് അതിലേക്ക് പോകും. നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുന്നത് ഫേസ്ബുക്കിനെയോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിനെയോ ഒക്കെ ആണെങ്കിൽ അത് കൂടുതലും ടാർഗറ്റ് ചെയ്യുന്നത് ജെൻഡർ, ലൊക്കേഷൻ, ഇൻട്രസ്റ്റ് എന്നിവയൊക്കെയാണ്. പിന്നെ വേറൊരു സംഭവമാണ് ബാനർ ആഡ്സ്. അത് നമ്മൾ ഏതെങ്കിലും വെബ്സൈറ്റിനെ നേരിട്ട് ബന്ധപ്പെട്ടിട്ട് അവരുടെ വെബ്സൈറ്റിൽ കൊടുക്കുന്ന ആഡാണ് ബാനർ ആഡ്. അത് അവരുടെ വെബ്സൈറ്റിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഒരു ബാനർ പോലെ നമ്മുടെ ആഡ് കാണിക്കുന്നതായിരിക്കും. നിങ്ങൾ ഫേസ്ബുക്കിലും ഗൂഗിളിലൊക്കെ ആഡ് നൽകുമ്പോൾ അതിന് ചാർജ് ചെയ്യപ്പെടുന്ന രീതി അതെല്ലാം ഒരുപോലെയൊക്കെ തന്നെയാണ്. എത്ര പേര് കണ്ടു, എത്ര പേര് ക്ലിക്ക് ചെയ്തു എന്നതിനൊക്കെ ബേസ് ചെയ്തിട്ടായിക്കോളും നമുക്ക് ചാർജ് ഈടാക്കുന്നത്. കൂടുതൽ പേരിലേക്ക് നമ്മുടെ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് എത്തിക്കണമെങ്കിൽ കൂടുതൽ കാശ് ചിലവാക്കേണ്ടി വരും. ഈ നമ്മൾ നേരിടുന്ന പ്രധാന പ്രശ്നം, നമ്മൾ ഇത്രയും അഡ്വർടൈസ്മെൻറ്റൊക്കെ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഇമ്പാക്റ്റ് അളക്കുക അല്ലേ. നമുക്ക് ഫേസ്ബുക്ക് വഴി, മെയിൽ വഴി, ആഡ് വഴി എല്ലാം നമ്മൾ പല രീതിയിൽ അഡ്വർടൈസ്മെൻ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ റിസൾട്ടൊക്കെ നമുക്ക് അറിയണ്ടേ? ഇതെല്ലാം മനസ്സിലാക്കുന്നത് നമ്മുടെ ബിസിനസ്സിലുണ്ടായ പ്രൊഡക്ട്സിൻ്റെ വിൽപ്പന അല്ലെങ്കിൽ വളർച്ച എല്ലാം മനസ്സിലാക്കിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മുടെ കടയിലേക്ക് എത്ര ആൾക്കാർ കൂടുതലെത്തി, എത്ര ബിസിനസ് കൂടുതൽ നടന്നു എന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നമുക്കിത് വിജയിച്ചോ ഇല്ലയോ എന്ന് മനസ്സിലാവുന്നത്. അതിനായിട്ട് നമ്മുടെ വെബ്സൈറ്റ് ഗൂഗിൾ അനലിറ്റിക്സ് ടൂൾ എന്നൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഗൂഗിളിന് തന്നെ ഒരു സംഭവമാണ് അത്. അതുമായിട്ട് നമ്മുടെ വെബ്സൈറ്റിനെ കണക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എവിടെ നിന്ന് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് വന്നു, ഫേസ്ബുക്കിൽ നിന്നാണോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ നിന്നാണോ ട്വിറ്ററിൽ നിന്നാണോ കൂടുതൽ ആൾക്കാർ നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തേക്കണമെന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടും. അതായത് ഏത് ലൊക്കേഷനിൽ നിന്നാണ് കൂടുതൽ കസ്റ്റമേഴ്സ്, ഏത് സമയത്താണ് കൂടുതൽ കസ്റ്റമേഴ്സ്, അല്ലെങ്കിൽ ഏത് ആഡിനാണ് കൂടുതൽ കസ്റ്റമേഴ്സ് എല്ലാം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഗൂഗിൾ അനലിറ്റിക്സ് വെച്ചിട്ട് നമുക്ക് വ്യക്തമായിട്ട് നമ്മുടെ ഏത് പ്രൊഡക്ട്സാണ് കൂടുതൽ സെല്ലാവാൻ സാധ്യത, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് കണ്ടൻസ് ആണ് ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടമെന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ആഡ് ചെയ്യുന്നതെങ്കിൽ അതിനുള്ളിൽ തന്നെ ഒരു റിപ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ട്, അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊണ്ട് മാത്രം നമുക്ക് നമ്മുടെ ബിസിനസ് വളർത്താൻ സാധിക്കില്ല. ട്രഡീഷണൽ രീതിയായ ഫോൺ കോളിംഗ്, കസ്റ്റമേഴ്സിനെ ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പുതിയ പ്രൊഡക്ട്സ് വരുന്നു എന്നൊക്കെ പറഞ്ഞ് ആ ഒരു രീതിയും നമ്മൾ ഒട്ടും വിട്ടുകളയാൻ പാടില്ല. കാരണം എല്ലാം ഓൺലൈനിലേക്കായി എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, നമ്മൾ ആ രീതിയും ഫോളോ ചെയ്യേണ്ടതാണ്. നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും നിങ്ങളുടെ ബിസിനസ് ഗോളിന് പ്രാധാന്യം നൽകാൻ ശ്രമിക്കുക. നിങ്ങളുടെ അനുയോജ്യമായ പ്ലാറ്റ്ഫോം തിരഞ്ഞെടുത്ത് വേണം ബിസിനസ് അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ. നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ഒക്കെ ചെയ്യാൻ ഉദ്ദേശമുണ്ടെങ്കിൽ തീർച്ചയായും ഓഡിയൻസിന് വാല്യുബിളായ രീതിയിൽ ചെയ്യാൻ നോക്കുക. അവരെ മാക്സിമം സമയം അതിൽ പിടിച്ചു നിർത്താനുള്ള കണ്ടൻസ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റി ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ തീർച്ചയായും എനിക്ക് മെയിൽ ചെയ്താൽ മതി. എന്നെ കൊണ്ട് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. എൻ്റെ മെയിൽ ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ വഴിയും എന്നെ ബന്ധപ്പെടാം. അതിൻ്റെ ലിങ്ക്സും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ടൈപ്പ് കണ്ടൻസ് കൂടുതൽ വേണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ എനിക്ക് മെയിൽ ചെയ്ത് നിങ്ങളുടെ റിവ്യൂസ്, നിങ്ങളുടെ കമൻസ് ഒക്കെ അറിയിക്കേണ്ടതാണ്. കാരണം നിങ്ങൾക്കറിയാം പോഡ്കാസ്റ്റിങ്ങിൽ ബിസിനസ്സിനെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാനുള്ള ഓപ്ഷനൊന്നുമില്ല. അപ്പോൾ എങ്ങനത്തെ ടൈപ്പ് കണ്ടൻസാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം? എൻ്റെ ചാനലിൽ ഞാൻ പല രീതിയിലുള്ള കണ്ടൻസ് ഞാൻ ഇടാറുണ്ട്. എന്നെ കേൾക്കുന്നവർക്ക് ഏത് ടൈപ്പ് കണ്ടൻറ്റാണ് കൂടുതൽ ഇഷ്ടം എന്നൊന്നും അറിയില്ല. ഞാൻ പൊതുവെ എനിക്ക് ഡിജിറ്റൽ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കാര്യങ്ങളെ പറ്റി കൂടുതൽ ധാരണ ഉള്ളതുകൊണ്ടാണ് ആ ടൈപ്പ് കണ്ടൻസ് ഇടുന്നത്. ഞാനൊരു സ്റ്റോറി ചെയ്യുന്നുണ്ട്, അതൊരു ചെറിയൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്യുന്നതാണ്. ഒരു രണ്ട് എപ്പിസോഡ് നോക്കി കഴിഞ്ഞാൽ ആ സ്റ്റോറി തീരും. എപ്പിസോഡ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ റിവ്യൂസൊക്കെ അറിയിക്കണം. താങ്ക് യു.